നമസ്കാരം മിട്ടു ഗോപാലൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
വളരെ നന്ദി. താങ്ക് യു ഫോർ ഹാവിംഗ് മീ ഡെലസ് ആൻഡ് എസ് ബി എസ് മലയാളം.
മിട്ടു ഗോപാലൻ, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഈ ക്രൗഡ് ഫണ്ടിങ്. അത് ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ സഹായവുമായി പലരും മുന്നോട്ട് വരാറുണ്ട്. അതിനായിട്ടൊരു അക്കൗണ്ട് തുടങ്ങി പൊതുജനങ്ങളുടെ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ക്രൗഡ് ഫണ്ടിങ് നടക്കാറുണ്ട്. ഏതെല്ലാം കാര്യങ്ങൾക്കാണ് പൊതുവിൽ ഓസ്ട്രേലിയയിൽ ക്രൗഡ് ഫണ്ടിങ് അനുവദിച്ചിട്ടുള്ളത്?
ഓക്കെ, ഓസ്ട്രേലിയയിൽ ലീഗലായിട്ട് ഇത് പറയുന്ന പ്രത്യേകിച്ച് ലെജിസ്ലേഷൻ ആയിട്ടില്ല. പക്ഷേ ആൾക്കാർ അത് ഉപയോഗിക്കുന്ന പൊതുവെയുള്ള അവന്യൂസ് ആ ഫോർ മെഡിക്കൽ ഇഷ്യൂസ് ഓർ മെഡിക്കൽ റിലേറ്റഡ് ഫണ്ടിങ് ഓർ എമർജൻസി ഇഷ്യൂസ് ഇൻ റിലേഷൻ ടു സമൺ യുനോ ഡൈയിങ് ഓർ കോവിഡ് റിലേറ്റഡ്. ഇപ്പോൾ പ്രത്യേകിച്ച് എക്സ്പെൻസസ് വരുമ്പോൾ ഓർ സമൺ പാസിങ് അവേ സംതിങ് ടു ഡു വിത്ത് ദ ഫ്യൂണറൽ ആൻഡ് ദ ഫാമിലീസ് എക്സ്പെൻസസ് ഓർ എഡ്യൂക്കേഷൻ ഓർ ആനിമൽസിന് വളരെ ഉപയോഗിച്ചിട്ടുണ്ട് ആൾക്കാർ റീസെൻ്റ്ലി. സോ ഇറ്റ് റിയലി ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യുവർ പേഴ്സണൽ ലയബിലിറ്റീസ് ആർ ഫോർ ഈവൻ ഫോർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് പർപ്പസസ് ഈ ഡൊണേഷൻ ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ് ചെയ്യാറുണ്ട് ആൾക്കാർ.
ഓക്കെ, അപ്പൊ ഇതില് ആർക്കൊക്കെ ഇത് ചെയ്യാം എന്നത് സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളുണ്ടോ? എങ്ങനെയാണ്?
അതാണ്, ഇതുവരെ വന്നിട്ടില്ല. ഇത് ദിസ് ഇസ് ടേക്കൺ ഓഫ് ഇൻ കൺട്രീസ് ലൈക് ബ്രസീൽ ആൻഡ് അമേരിക്ക ആൻഡ് എ ഫ്യൂ അതർ യൂറോപ്യൻ കൺട്രീസ്. ഓസ്ട്രേലിയ സ്റ്റാർട്ടഡ് ടു പാർട്ടിസിപ്പേറ്റ്. ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ലൈക്ക് യു നോ ഗോ ഫണ്ട് ഇസ് എ വെരി പോപ്പുലർ സൈറ്റ് ഇൻ ഓസ്ട്രേലിയ. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്പെസിഫിക് ലെജിസ്ലേഷൻ ആയിട്ടില്ല. അതുകൊണ്ട് ഇറ്റ് ഡസൻറ്റ് സേ ആർക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത്. ബിക്കോസ് നമ്മളിവിടെ ഇപ്പോൾ റീസെൻ്റ്ലി നോട്ടീസ് ചെയ്യണത് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പ്രത്യേകിച്ച് പീപ്പിൾ റേസിങ് ഫണ്ട്സ് ഫോർ ദ ഫ്രണ്ട്സ് ഓർ ഫാമിലി ഇൻ ഇന്ത്യ ഓർ അതർ കൺട്രീസ്. സോ അതുവരെ നടക്കുന്നുണ്ട്. സോ നോട്ട് ഓൺലി ഫോർ പീപ്പിൾ ലൊക്കേറ്റഡ് ഇൻ ഓസ്ട്രേലിയ, ഇറ്റ് കുഡ് ബി ഡൺ ഫോർ പീപ്പിൾ ഓവർസീസ് ആസ് വെൽ. സോ ആർക്ക് ചെയ്യാം, ആർക്ക് വേണ്ടി ചെയ്യാം, അതിന് പറയുന്ന പ്രത്യേകിച്ച് ലെജിസ്ലേഷൻ ഒന്നുമില്ല. സോ യുനോ ദാറ്റ് ഇസ് വൈ ഇറ്റ് മേക്സ് ഇറ്റ് മോർ ട്രിക്കി ആൻഡ് പ്രിക്കേറിയസ്.
എന്നിരുന്നാലും ഇത് പൊതുവായിട്ടുള്ള ഒരു നിയമവശങ്ങളുടെ ഒരു പരിധിയിലാണല്ലോ ഉൾപ്പെടുക. ഏതൊക്കെ കാര്യങ്ങളാണെങ്കിൽ കൂടി, ഇതിന് പ്രത്യേകമായിട്ടുള്ള ലെജിസ്ലേഷൻ ഇല്ലെങ്കിൽ കൂടി?
തീർച്ചയായിട്ടും. സോ അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് ഡെലസ്. ബിക്കോസ് ന്യൂ സൗത്ത് വെയിൽസ് വിച്ച് ഇസ് വെയർ ഐ എം ലൊക്കേറ്റഡ്, സിഡ്നിയിലാണ് ഞാനുള്ളത്, ഇവിടെ ഉള്ളൊരു കപ്പിൾ ഓഫ് ആക്ട്സ് ഇസ് ചാരിറ്റബിൾ ഫണ്ട് റേസിംഗ് ആക്ട് 1991 ആൻഡ് ചാരിറ്റബിൾ ഫണ്ട് റേസിംഗ് റെഗുലേഷൻ 2021. സോ ഇതാണ് പിന്നെങ്കിലും ആ ഒരു ഏരിയ കവർ ചെയ്യുന്ന ടു ലെജിസ്ലേഷൻസ് ദാറ്റ് വി ഹാവ് ആൻഡ് ദിസ് വേരീസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ആൻഡ് അത് കൂടാതെ വേറെ ഉള്ള പൊതുവെ ഇല്ല ലോ ആൻഡ് റെഗുലേഷൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് യു നോ കവർ ദ സിറ്റുവേഷൻസ് ഇൻ ഓസ്ട്രേലിയ ആർ ദ ഓസ്ട്രേലിയൻ കൺസ്യൂമർ ലോ, ക്രിമിനൽ കോഡ് ആക്ട്, കോമൺവെൽത്ത് ആക്ട് ആൻഡ് ദെൻ കോൺട്രാക്ച്വൽ ലോ. So idilla kude like and then of course there's torts and in promise for estoppel and all that, which is like in a very heavily legally oriented pakshe. Poduve this is the umbrella that it falls under at the moment. Specific okay. legislation aitilla adu varum definitely
okay.
Because you know the world and the society is needing it pakshe, otherwise it falls under this umbrella in Australia at the moment.
അപ്പൊ ഇത് ഈ പൊതുവായിട്ടുള്ള ഇപ്പോൾ പറഞ്ഞ സൂചിപ്പിച്ച ഡൊണേഷൻസും മറ്റു ചാരിറ്റികളുമായി ബന്ധപ്പെട്ടുള്ള നിയമവശങ്ങളൊക്കെ ഇതിന്റെ ഒരു പരിധിയിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണെന്ന് സൂചിപ്പിച്ചു. അതുകൂടാതെ ക്രിമിനൽ പരമായിട്ടുള്ള നിയമവശങ്ങളൊക്കെ ഇതിന് ബാധകമായിരിക്കും. ഇങ്ങനെ പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു പരിധിയിൽ ഉൾപ്പെടുന്ന സാഹചര്യത്തിൽ ഉത്തരവാദിത്തങ്ങളായിട്ട് ചൂണ്ടിക്കാട്ടാവുന്നത്? ഇത് നടത്തുന്നവരുടെയും അതുപോലെ തന്നെ ഇങ്ങനെ ധനസമാഹരണം ചെയ്യുന്നവർക്കും ഇതിന് എന്തെല്ലാം കാര്യങ്ങൾ അറിയാനുള്ള അവകാശങ്ങളുണ്ട്?
It's idum parnala very valid question. Paksha at the moment it is nammala oru you know searching for a needle in the haystack nu parayilla adhe pole thoru situation laana. Because where how can you make someone accountable? Even let's take for an example, a friend is racing or a family member is racing for their friend or in the extended cousin or family member dying of cancer. നമുക്കറിയില്ല അങ്ങനെ ഒരു ശരിക്കുള്ള ഫ്രണ്ട് ആണോ, ശരിക്കുള്ള റിലേഷൻ ആണോ, ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ ഒരു പരിചയത്തിലും വിശ്വാസത്തിലും വെച്ചിട്ട് വി സോർട്ട് ഓഫ് ഗിഫ് ദ മണി ആൻഡ് സമ്മൻ ടെൽസ് യു ലക്ക് ദിസ് ഇസ് വാട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ എ പേഴ്സൺ പ്ലീസ് ഗിവ്. നമുക്കറിയില്ല അവരുടെ ഒരു ഫോട്ടോ ഉണ്ട് ഇല്ല, ഉണ്ടോ ഇങ്ങനെ ഒരാളുണ്ടോ ഇല്ലയോ, ഇങ്ങനെ ഒരു അഡ്രസ്സിലുണ്ടോ ഒന്നും അറിയില്ല. ആൻഡ് വി ഡോണ്ട് ഈവൻ ഡു ആർ ഡ്യൂ ഡിലിജൻസ് ബിക്കോസ് യു നോ നമ്മൾ ആ ട്രസ്റ്റിൽ ഇംപ്ലിസിറ്റ്ലി നമ്മൾ ആ ഡൊണേഷൻ ചെയ്യുന്നു. പക്ഷേ To answer your question, how do you make someone accountable? Our person who organizes this fund, Namakavada, like, you know, can you ask for a report? No. Can you ask for them to give you accounts as to how the accountability factor, like, you know, show us your accounts, show us where the funds have been transferred to your account or to the relevant person's account? Illya, we can't make them accountable and liable. Then, you know, with regards to the question of jurisdiction, because the person who's raising the fund is located in Australia. If he or she is raising funds for someone in India, if that person is not medically requiring these benefits and they falsely raise this funds for someone, how do you actually track this person? And jurisdiction issue wise, IL is located in India. Upper, how can you raise for proceedings, legal proceedings here in Australia? But our aspect in good end. Pinna Narana Rivera case of late was GoFundMe it a story and photo and vachita. When the person actually came to know about it, the story was false. And you know, he actually sued for defamation. So pala situation depending on accountability factor, truth, factual situation, if funds ethunundo, how do you make people accountable? How do you actually follow these people up? It is a really gray area at the moment, Dallas, because of your countries, intra-country issues, and not knowing where the funds are going to and who's raising funds for whom. And can you ask for a report like you would ask for to Salvation Army or Red Cross? No, you can't. You can't make anyone personally liable, unfortunately, as of today.
പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പിന്നീട് ഇപ്പോൾ ഫണ്ട് റേസിംഗ് നടത്തുന്നതിൽ കൃത്രിമം നടന്നു എന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്താണ് പൊതുവിൽ ആളുകൾ ചെയ്യുന്നത്? നിയമപരമായിട്ട് അതിനുള്ള നിർദ്ദേശങ്ങൾ എന്താണ്?
കണ്ടെത്തിയാൽ ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് എ ബിഗ് സ്റ്റെപ്പ്. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ, നിങ്ങൾ യു ഹവ് ഡൺ ഹാഫ് ദി യു നോ ദി ലീഗൽ ഇഷ്യൂ ആൻഡ് ദ പസിൽ ഹാസ് ബീൻ സോർട്ടഡ്. കണ്ടെത്താനാണ് യൂഷ്വലി ഭയങ്കര ഡിഫിക്കൽട്ട്, ബിക്കോസ് യു കാൻ മേക്ക് എനി വൺ അക്കൗണ്ടബിൾ, ബിക്കോസ് യു നോ ഡോക്യുമെന്റ്സ് ഇല്ല, ഫണ്ട്സ് എങ്ങോട്ടാ പോയെന്ന് അറിയില്ല, എങ്ങനെ ഒരു പേഴ്സൺ ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഇഫ് യു ഹവ് ഡൺ ഇറ്റ്, ഗ്രേറ്റ്. ആൻഡ് ദെൻ വാട്ട് യു കെൻ ഡു ഇൻ ഓസ്ട്രേലിയ, യു കെൻ ഡെഫിനറ്റ്ലി യു നോ അപ്രോച്ച് ദ കോർട്സ് ഇൻ ഓർഡർ ഏത് അണ്ടർ കോൺട്രാക്ച്വൽ ലോ or under, you know, criminal code in the Nerta Parnavala, otherwise under Australian consumer law. Again, Adilum section 18 prohibits misleading or deceptive conduct in trade or commerce. Apa Adilum, you have an avenue to be pursuing for your rights and requesting for your damages to be actually attended to and a judgment to be made in your favor. So, you know, there are avenues, Pasha, it's a long-winded revenue. Apa nammal kodukana donation, whether it's like, you know, $50 or $25 or Noor or even $500 island go there, the cost that you would incur in a country like Australia to go pursue legal proceedings would be significantly higher than what you're trying to recover. So that's where the impediment is, and that's what deters you from proceeding any further.
Okay. ഇത് കൂടാതെ ക്രൗഡ് ഫണ്ടിങ്ങിന് പുറമെ ഇപ്പൊ ഡൊണേഷൻ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ ഇത് ഈ നിയമവശങ്ങൾ ബാധകമാണല്ലോ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ബാധകമായിരിക്കുമല്ലോ. അപ്പോൾ ഇതില് പൊതുവെ കാണുന്ന തട്ടിപ്പുകളും വ്യാജമായിട്ടുള്ള പദ്ധതികളും ഒക്കെ എന്താണ് എന്ന കാര്യം ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ പറയാൻ കഴിയുമോ?
അതില് ഡെന്നിസ് പറഞ്ഞല്ലോ, ചാരിറ്റി ഓർഗനൈസേഷൻസ് ആർ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ബിക്കോസ് ദേ ആർ യൂഷ്വലി രജിസ്റ്റർ, ദേർ ആർ അസോസിയേഷൻ, ദേർ ഇസ് എയ്തർ ആൻ എന്റിറ്റി ദാറ്റ് യു ക്യാൻ ആക്ച്വലി ആസ്ക് സംവൺ ടു ബി അക്കൗണ്ടബിൾ ഫോർ, ബിക്കോസ് ദെൻ ദേർ ആർ അതർ ഓർഗനൈസേഷൻസ്. ഇഫ് ഇറ്റ്സ് എ കമ്പനി ത്രൂ ആസിക് യു ക്യാൻ ആസ്ക് ലോഡ്ജ് കംപ്ലൈൻസ്, ഓർ ഇഫ് ഇറ്റ്സ് എ ബിസിനസ് അസോസിയേഷൻ, ദേർ ഇസ് ആൻ ഓസ്ട്രേലിയൻ ബിസിനസ് രജിസ്റ്റർ, ഓർ ഈവൻ ഇഫ് ഇറ്റ് ചാരിറ്റി അസോസിയേഷൻ ആണെങ്കിൽ ഓസ്ട്രേലിയൻ ചാരിറ്റീസ് ആൻഡ് നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്മീഷണറുണ്ട്. സോ പല അതിൽ പല അവന്യൂസ് ഉണ്ട്. സോ ഇഫ് യു ആക്ച്വലി വോണ്ട് ടു ഡ്രോപ്പ് സമൺ ഇൻ ഓർ വോണ്ട് ടു റിക്വസ്റ്റ് ഫോർ സമൺ report, other than kapine much easier ana pashe crowdfunding, which is all happening via the internet, it's slightly different because, you know, you can raise funds and you do not get assessed income tax liability in the exemption ana, because the kids deemed to be a gift and not an income. So the personal funding ana, as opposed to like, you know, an organization raising a funding for a specific reason, or like, you know, charity based funding.
Okay, കമ്മിറ്റു സൂചിപ്പിച്ചതാണ് ഇപ്പോൾ ഇത്തരം ഒരു തട്ടിപ്പ് നടന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ അതിൽ കൂടുതൽ ഒരു വ്യക്തമായിട്ട് പറയാൻ കഴിയുമ്പോൾ എന്തെല്ലാം നടപടിക്രമങ്ങളാണ് അങ്ങനെ ഒരു കാര്യം കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ സാധ്യമായിട്ടുള്ളത്?
Apart from നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഉൾപ്പെടാതെ വേറെ ഓൾ ദറ്റ് യു കൻ ഡു ഇസ് യു ഡ്യൂ ഡിലിജൻസ് ബിക്കോസ് ഓണേഴ്സ് റിമെയിൻസ് ഓൺ ദ ഡോണേഴ്സ് ടു ചെക്ക് ഈ ക്യാമ്പയിൻ ലെജിറ്റിമേറ്റ് ആണോ ഇല്ലയോ അതോ യുനോ ഈ ഓർ നോട്ട് ഓൾ ക്രൗഡ് ഫണ്ടിങ് ക്യാമ്പയിൻസ് ആർ യുനോ ഹാവ് ടു ബി രജിസ്റ്റേർഡ് ഫോർ എനി റീസൺ ഓർ ദേ ഹാവ് എനി അക്കൗണ്ടബിലിറ്റി ടു എനി വൺ ഇൻ എനി വൈ സോ and then also to something to be bearing in mind is it's not a tax deductible donation so people el akarka the manslavarulya because gofundme even the crowdfunding are generally exempt from tax deductible deductibility factor so idakka you have to bear in mind you have to do your due diligence to make sure that you know you are only giving funds to people who you know and trust so do your due diligence and adikoorada if you have actually donated a big amount and you would like to know what you know you would like if you want some sort of accountability please speak with the person who's organizing it beforehand and ask whether the person is willing to provide you with an ongoing report endavada theermanam enda parivadi and if you, and all this actually relates to a big amount that they wish to actually achieve if you're talking about 60,000 100,000 angathir goal undengil definitely ask them is what I would recommend and then adhuvalla at the end if you believe that ingane oru you know falsely they've misled the community and the society then as discussed definitely if you can prove it that this is not reaching the relevant person or they've actually raised money for under false pretenses then definitely approach the Australian jurisdictional avenues and either under Australian consumer law or criminal code or under the contract law and you know definitely try and pursue your rights there paksha always bear in mind what you're trying to recover as opposed to what you're trying to be otherwise spending for legal costs so that's where your decision I think would come down to
വളരെ നന്ദി മിട്ടു ഗോപാലൻ ഈ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്
Thank you Dennis for having me